بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين، ما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. حافظ ابن أحمد الحكمي رحمه الله تعالى، أعلام السنة المنشورة لاعتقاد الطائفة الناجية المنشورة إن الله جلنده أهل السنة عقيدة പഠിപ്പിക്കുന്ന അതിനെതിരായി വന്നിട്ടുള്ള ആളുകൾക്ക് സംഭവിച്ച പിഴവുകൾ ആ രീതിയിലെല്ലാം ചർച്ച ചെയ്യുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ അതിൻ്റെ ആമുഖം എന്നോണം കഴിഞ്ഞ ദർസിൽ എന്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നാം സംസാരിച്ചിരുന്നു. അതുപോലെ ഹാഫിൽ അൽ ഹക്കമി റഹ്മഹുള്ളയുടെ ചെറിയ ഒരു ജീവചരിത്രവും നാം സൂചിപ്പിച്ചു. നാം പറഞ്ഞു, ഈ ഗ്രന്ഥത്തിൽ ഓരോ ചോദ്യവും ഉത്തരവുമായിട്ടാണ് ഷെയ്ഖ് എഴുതിയിട്ടുള്ളത്. കേൾക്കുന്ന ആളുകൾക്ക് ഒന്ന് ചിന്തിക്കാനും പഠിക്കാനും എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള നിലക്ക് ആ രീതിയിലാണ് ഷെയ്ഖ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോ കഴിഞ്ഞ ദിവസത്തിൽ നമ്മള് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യം ഉത്തരവും ഒന്ന് എളുപ്പത്തിൽ വായിച്ചു പോയിരുന്നു. അതെങ്ങനെയാണ് കിതാബിന്റെ ശൈലി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വായിച്ചതാണ്. അപ്പൊ ഓരോ ചോദ്യങ്ങളും അതിന് ഉത്തരമായിട്ട് ഷെയ്ഖ് കൊടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും കൊണ്ടാണ് അതിന്റെ മറുപടികളെല്ലാം ഉത്തരങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുന്ന രീതി. ഒന്നാമത്തെ ചോദ്യം, മാ ഔവലുമാ യജിബു അലൽ ഇബാദ്, അടിമയുടെ മേലെ അല്ലെങ്കിൽ അടിമകളുടെ മേലെ ഒന്നാമതായിട്ട് നിർബന്ധമായിട്ടുള്ള കാര്യം എന്താണ്, ഒന്നാമതായിട്ട് നിർബന്ധമായിട്ടുള്ള കാര്യം എന്താണ്. ഷെയ്ഖ് അതിന് ഉത്തരം കൊടുക്കുന്നത്, ഔവലുമാ യജിബു അലൽ ഇബാദ് മഅരിഫത്തുൽ അംരി അല്ലദീ ഖലഖഹുമുല്ലാഹു ലഹു, ഒന്നാമതായിട്ട് ഒരു അടിമ അറിയേണ്ട, മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നിർബന്ധമായ ഒരു അടിമയുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് കാര്യത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അറിയലാണ്. വഅഖദ അലൈഹിമുൽ മീസാഖ് ബിഹി വഅർസല ബിഹി റുസുലഹു ഇലൈഹിം വഅൻസല ബിഹി കുതുബഹു അലൈഹിം. എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവരിൽ നിന്ന് കരാറ് വാങ്ങിയത്? എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആല വാങ്ങിയിട്ടുള്ള കരാർ? സൂറത്തുൽ അഅ്റാഫിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അർവാഹികളുടെ ലോകത്ത്, അതായത് നമ്മളെല്ലാം ഭൂമിയിലേക്ക് മനുഷ്യരായി ജനിക്കുന്ന മുമ്പ് ലോകത്ത് ജനിക്കേണ്ട ആളുകളുടെ എല്ലാം റൂഹകളെ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അവിടെ അള്ളാഹു സുബ്ഹാനഹു തആല എന്നിട്ട് അവരോടെല്ലാം ചോദിച്ച ചോദ്യം അള്ളാഹു തആല പറഞ്ഞു, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുദ്ദിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും. എല്ലാ റൂഹുകളോടുമായിട്ട്, ആദം സന്തതികളോടുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിച്ചു, അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പുള്ള കരാറ് വാങ്ങിയതാണ് അലസ്തു ബിറബ്ബികും എന്നുള്ളത്. മരിച്ചു കഴിഞ്ഞാൽ, ഖബറിൽ കിടന്നാൽ ആദ്യത്തെ ചോദ്യം എന്താണ്? മൻ റബ്ബുക. നമ്മൾ ആ കരാറ് വാങ്ങിയത് തെളിയിച്ചു കൊടുക്കാനുള്ള സ്ഥലമാണ് ദുനിയാവ്. അള്ളാഹു റബ്ബാണ് എന്നുള്ള കരാറ് നമ്മൾ ദുനിയാവിൽ തെളിയിക്കണം. മരിച്ചു പോയാലും ഇതേ ചോദ്യം റബ്ബാലാണെന്ന്. ദുനിയാവിൽ എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇലാഹാക്കിയിട്ട്, അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ട് നാം ചെയ്തിട്ടുള്ള അള്ളാഹു റബ്ബാണ് എന്നുള്ള കരാർ ദുനിയാവിൽ തെളിയിക്കേണ്ടത് ആ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇലാഹാക്കിയിട്ടാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാ നമ്മൾ അഥവാ ആദം സന്തതികൾ കൊടുത്ത മറുപടി, ഖാലു ബല ശഹീദന, അതെ യാതൊരു സംശയവുമില്ല ഞങ്ങളതിന് സാക്ഷ്യം വഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കരാറ് എന്തിനാണ് വാങ്ങിയത് എന്നുള്ളത്. അതുപോലെ വർസല ബിഹി റുസുലഹു ഇലൈഹിം, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലഖദ് അർസൽന മിൻ ഖബ്ലിക റുസുലൻ ഇലാ ഖൗമിഹിം ഫജാഊഹും ബിൽ ബയ്യിനാത്ത്. ഏതൊരു ജനതയിലേക്കും അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലെ നിയോഗിച്ചു വ്യക്തമായ തെളിവുകൾ, അതെന്തിനാണ് നിയോഗിച്ചത്? അതുപോലെ വൻസല ബിഹി കുതുബഹു അലൈഹിം, അവരുടെ മേലെ വേദഗ്രന്ഥങ്ങൾ ഇറക്കി. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലാഹു അല്ലദി അൻസല കിതാബ ബിൽ ഹഖ്, ഹഖായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥം ഇറക്കി. എന്തിനു വേണ്ടിയാണ് അത് ഇറക്കിയത്? വലിയജ്ലിഹി ഖുലിഖത്തു ദുനിയാ വല്ലാഖിറ വൽജന്ന വന്നാർ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയും അതുപോലെ പരലോകവും സ്വർഗവും നരകവും എല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? അതുപോലെ ആ കാര്യം എന്താണെന്ന്, ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വഹക്കത്തിൽ ഹാക്ക വഹക്കത്തിൽ വാക്ക്, വഹക്കത്തിൽ ഹാക്ക വഹക്കത്തിൽ വാക്കയ, ലോകം അവസാനിക്കുന്ന താക്കീത് ചെയ്തിട്ടുള്ള ആ വലിയ സംഭവം നടക്കുന്നത് അതെല്ലാം ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. വഫിഷഅനി തുൻസബുൽ മവാസീൻ വതതായറു സുഹ, അതിനു വേണ്ടിയിട്ടാണ് പിന്നെ മീസാനുകൾ സ്ഥാപിക്കപ്പെടുന്നത്, അതുപോലെ തന്നെ സഹഫുകൾ ഏടുകൾ നിവർത്തപ്പെടുന്നത്, നമ്മുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന ഏടുകൾ നിവർത്തപ്പെടുന്നത്. വഫീഹി തക്കൂനു ശഖാവ വസഅദ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ സൗഭാഗ്യവാനും ദുർഭാഗ്യവാനുമാകുന്നത്. വല ഹസ്ബിഹി തുഖ്സമുൽ അൻവാർ, അതിന്റെ അളവനുസരിച്ച് അതനുസരിച്ചിട്ടാണ് പ്രകാശം വീതിക്കപ്പെടുന്നത്, അതായത് ഖബറിലും പരലോകത്തും ദുനിയാവിൽ തന്നെയും ഒരാൾക്ക് ഉണ്ടാവുന്ന പ്രകാശം. വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറ ഫമാ ലഹു മിൻ നൂർ, അള്ളാഹു സുബ്ഹാനഹു വതആല പ്രകാശം നൽകാത്തവന് ഒരു പ്രകാശവുമില്ല. ഇവിടെ എല്ലാം ഷെയ്ഖ് പറയുന്ന വിഷയം, ഒരു ആദ്യമായിട്ട് അറിയേണ്ട അല്ലെങ്കിൽ നിർബന്ധമായിട്ട് അറിയേണ്ട കാര്യം, എന്തിനാണ് അവ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? എന്തിനാണ് ഞാനിവിടെ ജീവിക്കുന്നത്? ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനാണ്? എനിക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്തിനാണ്? എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടത് എന്തിനാണ്? ഈ സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടുള്ളത് എന്തിനാണ്? അതാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു അടിമ ആദ്യമായി ഒന്നാമതായി അറിയേണ്ട കാര്യം. അപ്പൊ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയണമെങ്കിൽ അല്ലെങ്കിൽ അവന്റെ ദീനിനെ കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ എന്തിനാ ജീവിക്കുന്നത്. ദുനിയാവിലുള്ള അധിക ആളുകൾക്കും അറിയില്ല എന്തിനാണ് അവർ ജീവിക്കുന്നത് എന്ന്, അവർക്ക് മനസ്സിലാകുന്നില്ല. അവരവരുടെ ഏതോ ഒരു പിന്നെ ലഹരിയിൽ ജീവിച്ചു പോവുകയാണ്. മനുഷ്യന്മാരൊന്ന് ചിന്തിച്ചാ മതി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, പനി യാഥാർത്ഥ്യം മനസ്സിലാവും. ഒന്നാമതായി ഷെയ്ഖ് പറയുന്ന ചോദ്യവും അതിനുള്ള ഉത്തരവും, ഏതൊന്നിനാണോ സൃഷ്ടിക്കപ്പെട്ടത് അതെന്താണ് എന്ന് മനസ്സിലാക്കലാണ്. രണ്ടാമത്തേതായിട്ട് ചോദ്യം കൊടുത്തിട്ടുള്ളത്, മാ ഹുവ ദാലികൽ അംറു അല്ലദീ ഖലഖ അല്ലാഹുൽ ഖൽഖ ലിഅജലി. ഒന്നാമത് പറഞ്ഞു കാര്യം അറിയലാണ്. രണ്ടാമത്തേത് എന്താണ് ആ കാര്യം? അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൃഷ്ടികളെ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ള ആ കാര്യം എന്താണ്? അതാണ് രണ്ടാമത്തെ ചോദ്യമായി കൊടുത്തിട്ടുള്ളത്. എന്ന് ഷെയ്ഖ് പറയാണ് ആ കാര്യം എന്താണെന്നുള്ളത് പറയാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ ഖലഖനാ സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. വമാ ഖലഖനാ സമാവാതി വൽ അർള, ആകാശഭൂമികളെ നാം സൃഷ്ടിച്ചിട്ട് തന്നെയില്ല. വമാ ബൈനഹുമാ ലാഇബീൻ, അതിന്റെ ഇടയിലുള്ളതിനെയും ഒരു കളിയായിക്കൊണ്ട്, ഒരു കളിയായിക്കൊണ്ട് സൃഷ്ടിച്ചിട്ടില്ല. മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്, ഒരു ഹഖിന് വേണ്ടിയിട്ടല്ലാതെയും നാം അതിനെ സൃഷ്ടിച്ചിട്ടില്ല. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, എന്നാൽ അധിക ആളുകൾക്കും അതറിയില്ല. അധിക ആളുകൾക്കും ഈ ആകാശ ലോകങ്ങളെ സൃഷ്ടിക്കപ്പെട്ടതിന്റെ പിന്നിലുള്ള ഹഖ്, അത് അറിയില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല വെറുതെ സൃഷ്ടിച്ചതല്ല. നമ്മൾ ആലോചിച്ചു നോക്കണം, മനുഷ്യന് ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്ന ആളുകൾക്കറിയാം, ആകാശങ്ങൾ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ, അല്ലെങ്കിൽ അത് സൂര്യൻ, ചന്ദ്രൻ, അല്ലെങ്കിൽ ഭൂമി, ഭൂമിയിലെ ഒരുപാട് സൃഷ്ടികൾ, ഒരുപാട് ജന്തുജീവജാലങ്ങൾ, അതിന്റെ ഓരോന്നിനെയും കുറിച്ച് പഠിച്ച് 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 പഠനം നടത്തി അതിൽ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ടെത്തി അതിന്റെ അകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇതെല്ലാം വെറുതെ അല്ലാഹു സുബ്ഹാനഹു വതആല തമാശക്ക് ഒരു കളിയായിക്കൊണ്ട് നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. ഇതിന്റെ പിന്നിലെല്ലാം ഒരു ഹക്കുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്, അത് അധികം ആളുകൾക്കും അറിയില്ല. വമാ ഖലഖന സമാഅ, മറ്റൊരായത്ത് നമുക്ക് കാണാം, വമാ ഖലഖന സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തില, നാം സൃഷ്ടിച്ചിട്ടില്ല ഈ ആകാശഭൂമികളെ ബാത്തിലായിക്കൊണ്ട് നിരർത്ഥകമായിക്കൊണ്ട് നാം സൃഷ്ടിച്ചിട്ടില്ല. ذلك വന്നുല്ലദീന കഫറു, എന്നാൽ വെറുതെയാണ് സൃഷ്ടിച്ചത് എന്നുള്ളത് കുഫ്ഫാറുകളുടെ ഒരു ചിന്ത മാത്രമാണ്, കുഫ്ഫാറുകളുടെ ചിന്ത മാത്രമാണ്. കുഫ്ഫാറുകൾ ഏത് കാലത്തും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയാവിന്റെ ജീവിതം കഴിഞ്ഞാൽ കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പോ ഒരു വിചാരണയോ അതൊന്നുമില്ല. ദുനിയാവിലെ ജീവിതം പിന്നെ പിന്നെ ഒരു ഇത് പറയും, ദുനിയാവിന്റെ ആളുകൾ പറയുന്ന ഒരു യു ഓൺലി ലിവ് വൺസ്, നീ ഒരു തവണ മാത്രമേ ജീവിക്കുകയുള്ളൂ, നിന്റെ ജീവിതം ഒന്നാണ്, അല്ലെങ്കിൽ ഇതിന് ശേഷം ജീവിതമില്ല, ഇതിന് ശേഷം ഒന്നുമില്ല എന്നുള്ള നിലക്ക്. അത് നിരർത്ഥകമായിട്ടുള്ള അവരുടെ ഒരു ചിന്ത മാത്രമാണ്, അത് തെറ്റാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. മറ്റൊരാഴ്ച നമുക്ക് കാണാം, ഷെയ്ഖ് കൊടുക്കുന്ന അടുത്ത ആയത്ത്, വഖലഖ അല്ലാഹു സമാവാതി വൽ അർള ബിൽ ഹഖ് വലിതുജ്സ كل نفس بما كسبت وهم لا يظلمون وخلق الله السماوات والارض الله سبحانه وتعالى സൃഷ്ടിച്ചു ആകാശ ഭൂമികൾ സൃഷ്ടിച്ചു ബിൽ ഹഖ് ഒരു ഹഖ് കൊണ്ട് ولتجزى كل نفس بما كسبت وهم لا يظلمون അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ നഫ്സിനും പ്രവർത്തിച്ച പ്രതിഫലം നൽകുന്നത്. ഒരാളോടും അള്ളാഹു സുബ്ഹാനഹു വതആല ദുൽമ ചെയ്യുകയില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം സൃഷ്ടിച്ച ഒരു ഹക്കുണ്ട്, ആ ഹക്ക് എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഒന്നാമത്തെ ബാധ്യത. എന്നിട്ട് ഷെയ്ഖ് പറയാണ് എന്താണ് ആ ഹക്ക് എന്ന് അറിയിക്കുന്നത്. വഖാല തആല, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂ, ഞാൻ സൃഷ്ടിച്ചിട്ട് തന്നെയില്ല ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും, ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ. ഈ ആയത്ത് നമ്മൾ ഈ ജീവിതത്തിൽ നമുക്ക് എന്തൊരു അവസരം വന്നാലും എന്തൊരു സാഹചര്യം വന്നാലും നാം സ്വയം പാരായണം ചെയ്യേണ്ട, കൽബിൽ മനസ്സിലാക്കേണ്ട ആയത്താണ്. ചിലപ്പോൾ വലിയ അനുഗ്രഹങ്ങളാവും നമുക്ക് കിട്ടുക, വലിയ അനുഗ്രഹങ്ങൾ, സമ്പത്ത് കൊണ്ട്, അല്ലെങ്കിൽ സന്താനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ആരോഗ്യം കൊണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ വലിയ അനുഗ്രഹങ്ങൾ. അപ്പോഴും നാം നമ്മുടെ കൽബിൽ പറയണം, ചിലപ്പോ പരീക്ഷണങ്ങളായിരിക്കും, അതിയായ ദാരിദ്ര്യം, അതിയായ കഷ്ടപ്പാട്, രോഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകളുടെ മരണങ്ങൾ, അല്ലെങ്കിൽ കടബാധ്യതകൾ, അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങൾ. അപ്പോഴും നമ്മൾ പറയണം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദു. ഏതവസരത്തിൽ ചില സമയത്ത് നമുക്ക് അള്ളാഹുവിനെ കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടും, അള്ളാഹുവിനെ അനുസരിച്ച് ഒരുപാട് ഇബാദത്ത് ചെയ്യാം. അപ്പോഴും പറയണം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദു. ചിലപ്പോ പാപം കൊണ്ട് പരീക്ഷിക്കപ്പെടും, ചില പാപങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ തന്നുകൊണ്ടേയിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല. അത് പാപം ചെയ്യാൻ വേണ്ടി നമ്മളെ പരീക്ഷിക്കുകയാണ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കുമ്പോൾ പാപങ്ങൾ കൊണ്ട് പരീക്ഷിക്കും. അതായത് ഒരു പാപത്തിനുള്ള എല്ലാ സൗകര്യവും അള്ളാഹു സുബ്ഹാനഹു വതആല ചിലപ്പോൾ നമുക്ക് ഒരുക്കി തരുന്ന അവസ്ഥ ഉണ്ടാവും. അതായത് ആ അവസ്ഥകൾ തന്നിട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടതെന്ന് ഒഴിവാകുമെന്നുള്ള അറിയാനാണ്. അപ്പോഴും നമ്മൾ പറയണം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, സൃഷ്ടിക്കപ്പെട്ടത് ഇബാദത്തിന് വേണ്ടിയിട്ട്. എന്ത് അവസരത്തിലും ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ കൽബിനുണ്ടാകുന്ന മാറ്റം, നമുക്ക് ലഭിക്കുന്ന സമാധാനം വളരെ വലുതാണ്. ഇതാണ് മനുഷ്യനെയും ജിന്നുവർഗത്തെയും ആകാശഭൂമികളെയും എല്ലാം സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ഹഖ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇബാദത്താണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഈ ഹഖിനെ അദ്-ദിക്ർ വശുക്ർ എന്ന് പറയാറ്. അദ്ദേഹം വിശദീകരിക്കുന്ന അടുത്ത് കാണാം, അദ്-ദിക്ർ വശുക്ർ. അദ്-ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള ഇൽമ്, അള്ളാഹുവിനെ കുറിച്ച് അറിയുക, അവന്റെ ദീനിനെ കുറിച്ച് അറിയുക, അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ദിക്റിൽ ഉൾപ്പെട്ടു. ശുക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ, അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ശുക്റിലും ഉൾപ്പെട്ടു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഹഖ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇബാദത്തിനെ ഉൾക്കൊള്ളുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് തൗഹീദിനെ പൂർത്തീകരിക്കുന്നത്. അപ്പോ ഓരോ ചോദ്യങ്ങളിലൂടെയും അതിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും ഷെയ്ഖ് പറഞ്ഞു തരാണ്. ഒന്നാമത് എന്താണ് അറിയേണ്ടത് പറഞ്ഞു, രണ്ടാമത് അറിയേണ്ട കാര്യം ഇബാദത്താണ്. മൂന്നാമത്തെ ചോദ്യം, അടുത്ത ചോദ്യം, മാ മഅന അൽ അബ്ദ്, അബ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്ദ് അടിമ എന്ന് നമ്മൾ പറയും. എന്താണ് അടിമ എന്നുകൊണ്ടുള്ള ഉദ്ദേശം? ഷെയ്ഖ് അതിന് ഉത്തരമായി കൊടുക്കുന്നു, അൽ അബ്ദ് ഇൻ ഉരീദ ബിഹി അൽ മുഅബ്ബദ് ഐ അൽ മുദല്ലൽ അൽ മുസഖർ فهو بهذا المعنى شامل لجميع المخلوقات من العوالم العلوية والسفلية. عبد എന്ന് പറഞ്ഞാൽ മുഅബ്ബദ് അലി മുദല്ലൽ المسخر, അതായത് ഇബാദത്ത് ചെയ്യുന്നവൻ, അതായത് ആരാണോ ഇബാദത്ത് ചെയ്യുന്നത് അവൻ ആണ് അബ്ദ് കൊണ്ടുള്ള ഉദ്ദേശം. അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ താഴ്മ, പൂർണമായ നിയന്ത്രണം അള്ളാഹു സുബ്ഹാനഹു വ തആല കയ്യിലുള്ള അങ്ങേയറ്റത്തെ താഴ്മയിലുള്ള ഒരാൾ, അതാണ് അബ്ദ് കൊണ്ട് ഉദ്ദേശം. അള്ളാഹുവിന്റെ അടിമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതും അല്ലെങ്കിൽ പൂർണമായും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലായിക്കൊണ്ട് താഴ്മയോടുകൂടി ആ പിന്നെ ആ ഒരു താഴ്ന്ന അവസ്ഥയിലുള്ളവൻ, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലായിട്ട് താഴ്ന്ന അവസ്ഥയിലുള്ളവനാണ് അബ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ അർത്ഥമാണ് ഈ ആകാശഭൂമികൾക്കകത്തുള്ള എന്തൊക്കെ കാര്യങ്ങൾ, ആകാശ ലോകത്തിലുള്ളതാവട്ടെ ഭൂമിയിലുള്ളതാവട്ടെ എന്തൊക്കെ സൃഷ്ടികളുണ്ടോ അതിന്റെ എല്ലാം അബ്ദ് എന്ന് പറയുമ്പോൾ ഈ അർത്ഥത്തിലാണ്. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞ മിൻ ആഖിലി വഗൈരി, ബുദ്ധിയുള്ളവനാണെങ്കിലും ബുദ്ധി ഇല്ലാത്തവനാണെങ്കിലും, മനുഷ്യനാണെങ്കിലും മനുഷ്യനല്ലാത്തവനാണെങ്കിലും, വറത്ത് ബുയാബിസ്, പച്ച ആയിട്ടുള്ളതും ഉണങ്ങിയതായിട്ടുള്ളതും, ഉദ്ദേശം പിന്നെ ജീവനുള്ളതും ജീവനില്ലാത്തതും, മുത്തഹരിക് വസാകിൻ, ചലനമുള്ളതും ചലനമില്ലാത്തതും, അതായത് ദുനിയാവിൽ എന്തൊക്കെ കാണുന്നുണ്ടോ, വവാഹിർ വകാമിൻ വൽ മുഅ്മിൻ വകാഫിർ വബർ വഫാജിർ വഗൈറു ദാലിക്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, മുഅ്മിനാവട്ടെ ഫാജിറാവട്ടെ പുണ്യം ചെയ്യുന്നവനാവട്ടെ തെമ്മാടിയാവട്ടെ ജീവനുള്ളവനാവട്ടെ ജീവനില്ലാത്തതാവട്ടെ, എന്തൊക്കെ കാര്യങ്ങൾ ആകാശഭൂമികൾക്കകത്തുണ്ടോ അതിന്റെ അതെല്ലാം അബ്ദ് എന്നുള്ള അർത്ഥം വരുന്നത് പൂർണമായ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലുള്ള താഴ്മയായിട്ടുള്ള കാര്യം എന്ന നിലക്കാണ്. അതാണ് അബ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ താഴ്മ, ആ നിയന്ത്രണാധികാരം പൂർണമായി അള്ളാഹുവിന്റെ കയ്യിൽ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഷെയ്ഖ് പറയാണ്, അൽ കുല്ലു മഖ്ലൂഖൻ ലില്ലാഹ് അസ്സ വജല്ല, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മഖ്ലൂഖുകളാണ്, മർബൂബുൻ ലഹു, അള്ളാഹു സുബ്ഹാനഹു വതആല നിയന്ത്രിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്ത എന്തൊക്കെ സൃഷ്ടികളുണ്ടോ അതെല്ലാം മഖ്ലൂഖുകളാണ്, മർബൂബാണ്. മർബൂബ് എന്നാൽ റബ്ബ് അള്ളാഹു, ബാക്കിയുള്ളതൊക്കെ എന്താ മർബൂബ്, നിയന്ത്രിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെല്ലാം വളർത്തിക്കൊണ്ടിരുന്നത്. മുസഖ്ഖറും ബിതസ്ഖീരി മുദബ്ബറും ബിതദ്ബീരി, അള്ളാഹു സുബ്ഹാനഹു വതആല നിർണയിച്ച ആ രീതിയിൽ മാത്രം പോകുന്ന കാര്യങ്ങൾ, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്ന കാര്യങ്ങൾ, അതാണ് എല്ലാ കാര്യങ്ങളുള്ളത്. അതുപോലെ തന്നെ ഈ എല്ലാ കാര്യത്തിലും കുല്ലു യജ്രീലി അജലിൻ മുസമ്മ, എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായിട്ടുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് അബ്ദ് എന്ന് പറഞ്ഞാൽ തന്റെ മേലെ യാതൊരു അധികാരവും ഇല്ലാത്ത അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കുന്ന ഒരുത്തൻ, അല്ലെങ്കിൽ എന്തൊരു സൃഷ്ടിയാവട്ടെ ആകാശഭൂമികൾക്കകത്തുള്ള എല്ലാം, ഇനി അതിനെല്ലാം ഒരു കൃത്യമായ സമയം നിർണയിച്ചിട്ടുണ്ട്, അതിനെല്ലാം കൃത്യമായ സമയം. ഇപ്പൊ സൂര്യനാവട്ടെ ചന്ദ്രനാവട്ടെ ഭൂമിയാവട്ടെ മനുഷ്യനാവട്ടെ ജിന്നാവട്ടെ മലക്കാവട്ടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച രീതിയിലാണ്. അപ്പൊ ഈ ആകാശഭൂമികൾക്കകത്ത് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായ സമയം, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, അസീസും അലീമുമായ അള്ളാഹു സുബ്ഹാനഹു വതആല നിർണയിച്ചിട്ടുള്ള കാര്യമാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല തദ്ബീറുൽ അദിൽ ഹകീം, ആദിലായ ഹക്കീമായ അള്ളാഹു സുബ്ഹാനഹു വതആല നിയന്ത്രിക്കുന്ന കാര്യമാണത്. ഇനി ഈ അടിമ ഒരു മുഅ്മിൻ ആവണമെങ്കിൽ എന്താവണം? അബ്ദ് എന്നുള്ള ഇനത്തിൽ മുഅ്മിനും കാഫിറും എല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്. കാരണം അവന്റെ കയ്യിൽ നിയന്ത്രണമില്ല, അവന്റെ സ്വന്തം ഹൃദയത്തിന്റെ മിടിപ്പ് പോലും അവന്റെ നിയന്ത്രണത്തിലല്ല. അപ്പൊ എപ്പോഴാണ് ഒരാൾ മുഅ്മിൻ ആവുന്നത്? ഷെയ്ഖ് പറഞ്ഞു, ഇൻ ഉരീദ ബിഹിൽ ആബിദൽ മുഹിബ്ബുൽ മുതദല്ലൽ ഖസ്സ ദാലിക ബിൽ മുഅ്മിനീന അല്ലദീനഹും ഇബാദുൽ മുക്രമൂൻ വഔലിയാഹുൽ മുത്തഖൂൻ അല്ലദീന ലാ ഖൗഫ അലൈഹിം വലഹും യഹ്സനൂൻ. ഇനി ഒരാൾ എപ്പോഴാണ് അള്ളാഹുവിന്റെ ഈമാനിന്റെ ദർജയിലെത്തുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഹുബ് കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല താഴ്മയും അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഹുബും അതുപോലെ അങ്ങേയറ്റത്തെ താഴ്മയും വരുമ്പോൾ അവൻ മുഅ്മിനീങ്ങളായി മാറും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇക്രാം ലഭിച്ച അടിമകളായി മാറും. മുത്തഖീങ്ങളായി ഔലിയ അള്ളാഹുവിന്റെ വലിയകളായിട്ട് മാറും. ലാ ഖൗഫ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരുടെ മേലെ യാതൊരു ഭയമോ യാതൊരു ദുഃഖമോ ഉണ്ടാവുകയില്ല. അപ്പൊ ഇതാണ് അബ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ഒന്നാമത്തേതിൽ പറഞ്ഞു എന്താണ് അറിയേണ്ട കാര്യം, അത് ഇബാദത്ത് മനസ്സിലാക്കി, എന്താണ് അബ്ദ് മനസ്സിലാക്കി. അടുത്ത ചോദ്യം, മാ ഹിയൽ ഇബാദ, എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, ഷേഖ് മറുപടി കൊടുക്കുന്നത് ഉത്തരം, അൽ ഇബാദത്തു ഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാ മിനൽ അഖ്വാലി വൽ അഅമാലി അല്ലാഹിർ വൽ ബാത്തിന വൽബറാഅത്തു മിമ്മാ യുനാഫി ദാലിക വയുവാദ്. അൽ ഇബാദ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാ, വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന, അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ. മിനൽ അഖ്വാലി വൽ അഅമാലി അദ്ദാഹിറത്തി വൽ ബാത്തിന, അത് സംസാരങ്ങളാവാം, പ്രവർത്തനങ്ങളാവാം, ബാഹ്യമായതാവാം, ആന്തരികമായതാവാം. വൽ ബറാഅത്തു മിമ്മാ യുനാഫി ദാലിക വയുവാദ്, അതോടൊപ്പം തന്നെ ഈ ഇബാദത്തിനെതിരാകുന്ന അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടമുള്ള തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകലും അതുപോലെ തന്നെ അതിനെതിരാകുന്ന കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കലും, ഇതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞത്. ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ഇബാദത്തിന് അദ്ദേഹത്തിന്റെ ഉബൂദിയ എന്നുള്ള കിതാബിൽ കൊടുത്തിട്ട തഅരീഫാണ്. ഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാ മിനൽ അഖ്വാലി വൽ അഅമാലി അദ്ദാഹിറതി വൽ ബാത്തിന വൽബറാഅത്തു മിമ്മാ യുനാഫി ദാലിക വയുള്ളാഹ്. അപ്പൊ അതാണ് ഇബാദത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന സംസാരങ്ങളും കർമ്മങ്ങളും, അത് ബാഹ്യമായതായത് ആണെങ്കിലും ആന്തരികമായതാണെങ്കിലും ഉണ്ടാവുക, അതേപോലെ അതിനെതിരായിട്ടുള്ളതെല്ലാം ഒഴിവാക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഇബാദത്ത് എന്താണെന്ന് മനസ്സിലാക്കണം. അടുത്ത ചോദ്യം, മത്താ യകൂനുൽ അമലു ഇബാദത്തൻ, എപ്പോഴാണ് ഒരു കർമ്മം ഇബാദത്താവുക, ഒരു അമല് എപ്പോഴാണ് ഇബാദത്താവുക എന്നാണ് അടുത്തത്. അതായത് നമ്മൾ ഇബാദത്ത് എന്താന്ന് പഠിച്ചു, അപ്പൊ ഇനി എങ്ങനെയാണ് ഒരു കർമ്മം എപ്പോഴാണ് ഇബാദത്താവേണ്ടത്, അതിനുള്ള ഉത്തരം ശേഖ് കൊടുക്കുന്നത്, ഇദാ അക്മല ഫീഹി ഷൈആൻ, രണ്ട് കാര്യങ്ങൾ പൂർത്തിയായാൽ ഒരു കാര്യം ഒരു അമല് ഇബാദത്താവും. രണ്ട് കാര്യങ്ങൾ പൂർത്തിയായാൽ ഒരു കാര്യം ഇബാദത്താവും. വഹുമാ കമാലുൽ ഹുബ്ബി മഅ കമാലിദ്ദുൽ, ആ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പൂർണമായ ഹുബ്ബ്, പൂർണമായ ഹുബ്ബ്, മഅ കമാലിദ്ദുൽ, പൂർണമായിട്ടുള്ള താഴ്മ അല്ലെങ്കിൽ വിധേയത്വം എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു അമല് ഇബാദത്താകുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു കാര്യം ഇബാദത്താകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് അതിയായ ശക്തമായ ഹുബ്ബുള്ളവരാണ്. അതുപോലെ തന്നെ ദുല്ലിനുള്ള തെളിവായിട്ട് ഇന്നല്ലദീനഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ റബ്ബിനെ കുറിച്ച് ഖശിയത്തുള്ളവരാണ്, ഭയമുള്ളവരാണ്, അല്ലാഹുവിന് മുമ്പിൽ താഴ്മയുള്ളവരാണ് എന്നും. ഈ രണ്ടായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു അമൽ ഇബാദത്താകുന്നത്. ഇതിൽ ഒന്നാമത് പറഞ്ഞു ഹുബ്ബ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ നൂനിയയിൽ കൊടുക്കുന്ന കാണാം, ഇബാദത്തുർ റഹ്മാനി ഗായത്തു ഹുബ്ബിഹി വദുല്ലി ആബിദിഹി ഹുമാ ഖുതുബാനി, അള്ളാഹുവിനോടുള്ള ഇബാദത്ത് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഹുബ്ബ്, അതുപോലെ തന്നെ ആബിദിന്റെ താഴ്മ, അതിയായ താഴ്മ, ഇത് രണ്ടെണ്ണമാണ് ഇബാദത്തിന്റെ ഖുതുബകൾ, നെടുംതൂണുകൾ എന്നുള്ള ആ കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ. ഇനി അള്ളാഹുവിനോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ള ഹുബ്ബ് ശരിയാവണമെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ഹുബ്ബ് ഉണ്ടായാൽ ശരിയാവില്ല. കാരണം അള്ളാഹുവിനോട് ഹുബ്ബ് ഉണ്ട് എന്ന് നസാറാക്കളും ജൂതന്മാരിലും പെട്ട ഒരുപാട് വിഭാഗക്കാർ പറയുന്ന കാര്യമാണ് അള്ളാഹുവിനോട് ഹുബ്ബ് ഉണ്ട്. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് സഹീഹ് ആവണമെങ്കിൽ അള്ളാഹുവിനോട് സ്നേഹം വേണം. അതേ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സ്നേഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, അതിനോടെല്ലാം ഹുബ്ബ് ഉണ്ടായിരിക്കണം.
അള്ളാഹുവിനോടുള്ള ഹുബ് മാത്രമല്ല, അള്ളാഹുവിന് എന്തിനോടൊക്കെ ഹുബുണ്ടോ അതിനോട് ഹുബുണ്ടാവുമ്പോൾ മാത്രമാണ് ഒരുത്തന്റെ അള്ളാഹുമായി ബന്ധപ്പെട്ട ഹുബ് ശരിയാവുകയുള്ളൂ. അതുപോലെ കമാലുദ്ദുൽ, അങ്ങേയറ്റത്തെ താഴ്മ, വിധേയത്വം, അത് ഇബാദത്തിന്റെ മറ്റൊരു ഭാഗമാണ്. ഹുബുണ്ടാവണം, അങ്ങേയറ്റത്തെ താഴ്മയുണ്ടാവണം, അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ഈ രണ്ട് കാര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാരെ പറയുന്നിടത്ത്. വഖദ് ജമഅ അല്ലാഹു തആല ബൈന ദാലിക ഫീ ഖൗലിഹി, അല്ലാഹുവിന്റെ ഈ ഖൗലിൽ, ഈ ആയത്തിൽ പറഞ്ഞു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത് വയദഊനന റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. ഇന്നഹും കാനൂ, അതായത് പ്രവാചകന്മാരെ പറ്റി പറയാം, തീർച്ചയായിട്ടും അവരായിരുന്നു, യുസാരിഊന ഫിൽ ഖൈറാത്, നന്മയായിട്ടുള്ള കാര്യങ്ങളിൽ ധൃതി കാണിക്കുന്നവരായിരുന്നു, വയദഊനന, നമ്മോട് ദുആ ചെയ്യുമായിരുന്നു, റഗബൻ വറഹബ, അതിയായ പ്രതീക്ഷയോടുകൂടി, അള്ളാഹുവിനോടുള്ള ഹുബ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതീക്ഷ, റഹബ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള ഭയം, ഈ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമോ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു വരുമോ എന്നുള്ള ഭയവും, റഗബത്ത്, എന്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ പാപങ്ങൾ പുറത്തു തരും എന്നുള്ള പ്രതീക്ഷയും, വകാനു ലനാ ഖാശിഈൻ, അവര് നമ്മളോട് ഖുശൂഉ ഉള്ളവരായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പോ എപ്പോഴാണ് എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞു, എപ്പോഴാണ് ഒരു കർമ്മം ഇബാദത്താവുക എന്ന് പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ വേണം, കമാലുൽ ഹുബ്ബ് കമാലുദ്ദുൽ, അതാണ് ശൈഖ് പറഞ്ഞത്. അടുത്ത ചോദ്യം, മാ അലാമത്തു മുഹബ്ബത്തിൽ അബ്ദ് റബ്ബഹു അസ്സ വജല്ല, എന്താണ് ഒരു അടിമക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഹുബ്ബുണ്ട് എന്നുള്ളതിന്റെ അലാമത്ത് എന്താണ്, അതിന്റെ ലക്ഷണം എന്താണ്? ഒരാൾ പറയുകയാണ്, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ, അവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സ്നേഹിക്കുന്നു എന്നുള്ളതിനുള്ള ലക്ഷണം എന്താണ്? അതിനുള്ള ഉത്തരം പറയാണ്, അലാമത്തു ദാലിക്, അതിനുള്ള അലാമത്ത്, അതിനുള്ള തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലക്ഷണം എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന കാര്യത്തെ ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്ന കാര്യങ്ങളോട് വെറുപ്പുണ്ടാവുകയും ചെയ്യുക. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും അനുസരിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആല നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ഒഴിവാവുകയും, വയുവാലി ഔലിയാഹു വയുആദി അദാ, അള്ളാഹു സുബ്ഹാനഹു വതആല വലിയകളോട് സ്നേഹബന്ധമുണ്ടാവും, നല്ല അടുപ്പമുണ്ടാകും, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ശത്രുക്കളോട് അകൽച്ചയും ഉണ്ടാകും, ശത്രുതയും ഉണ്ടാകും, അകൽച്ചയും ഉണ്ടാകും. വലിദാ കാന, അതുകൊണ്ടാണ് ഈമാനിന്റെ ഏറ്റവും ബലവത്തായ കയർ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടിയുള്ള സ്നേഹവും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടിയിട്ടുള്ള വെറുപ്പുമായത്. ഇവിടെ ശൈഖ് പറയുന്ന വിഷയം, ഒരടിമയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടമുണ്ടാകണമെങ്കിൽ, ഇഷ്ടമുണ്ട് എന്നുള്ള ലക്ഷണങ്ങൾ പറയുകയാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടും, അള്ളാഹുവിന്റെ റസൂലുകളെ, അള്ളാഹുവിന്റെ ഔലിയാക്കളെ, അള്ളാഹുവിന്റെ ഷിആറുകളെ, അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, ആ കർമ്മങ്ങളെ, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഇഷ്ടപ്പെടണം. ഒരു ദുആ നമുക്ക് കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക ഹുബ്ബ മാ യുഹിബ്ബുക ഹുബ്ബ അമലൻ യുഖദിബു ഇലാ ഹുബ്ബിക, അല്ലാഹുവേ ഞാൻ നിന്റെ ഹുബ്ബിനെ ചോദിക്കുന്നു. അതുപോലെ തന്നെ നീ ഇഷ്ടപ്പെടുന്നവരുടെ ഹുബ്ബ്, നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ ഹുബ്ബിനെ ചോദിക്കുന്നു, നിന്റെ ഇഷ്ടം നേടിത്തരുന്ന കർമ്മങ്ങളോടുള്ള ഹുബ്ബിനെയും ഞാൻ ചോദിക്കുന്നു എന്നുള്ള ദുആ നമുക്ക് കാണാം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ഹുബ്ബാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്ന കാര്യങ്ങളോട് വെറുപ്പും വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്ന ശിർക്കിനോട്, കുഫറിനോട്, ബിദ്അത്തിനോട്, മഅസിയോട്, ചെമ്മാടിത്തനങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്നതായിട്ട് വിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടുള്ള വെറുപ്പുണ്ടാവണം. ഇത് നമുക്കുണ്ടോ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഹുബ്ബുണ്ട് എന്ന ലക്ഷണമാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യങ്ങളെ എല്ലാം അനുസരിക്കണം, ജീവിതത്തിൽ പകർത്തണം. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നിർബന്ധമായത്, അത് കഴിഞ്ഞ് സുന്നത്തായ കാര്യങ്ങൾ, അത് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. എന്നാൽ അള്ളാഹുവിനുള്ള ഹുബ്ബിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ, അത് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ടോ നോക്കണം. അത് നമുക്ക് അള്ളാഹുവിനോടുള്ള ഹുബ്ബിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളോട്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ പറഞ്ഞാൽ ആരാണ്? യഥാർത്ഥ ഈമാനുള്ള അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരുമായിട്ട് സ്നേഹബന്ധമുണ്ടാകണം, അവരുമായിട്ട് നല്ല ബന്ധമുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളോട് നമുക്ക് ശത്രുതയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം സത്യസന്ധമല്ല, അതിലെന്തോ കപടതയുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ ശത്രുക്കൾ, ഷിർക്കിന്റെയും കുഫറിന്റെയും ബിദഅത്തിന്റെയും ആളുകളായിട്ടുള്ള അള്ളാഹുവിന്റെയും അവന്റെ ദീനിന്റെയും ശത്രുക്കളായി നിൽക്കുന്ന ആളുകൾ, അവരോട് അകൽച്ചയും ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് ഹുബ്ബുണ്ട് എന്നുള്ളത് ശരിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഈമാനിന്റെ ഏറ്റവും ബലവത്തായ കയർ അല്ലെങ്കിൽ കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കലും അള്ളാഹുവിനു വേണ്ടി വെറുക്കലുമാണ്. നമുക്കൊരാളോട് സ്നേഹം ഉണ്ടാവുക, ഒരാളോട് ഇഷ്ടം ഉണ്ടാവുക, പക്ഷേ അത് അയാളുടെ സമ്പത്ത് കൊണ്ടോ അയാൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മറ്റു നേട്ടങ്ങൾ കൊണ്ടോ അത് മറ്റൊരു കാര്യം കൊണ്ടോ അല്ല. ഒരേ ഒരു കാര്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ അവനിലുണ്ട്, അതുകൊണ്ട് ഞാൻ അവനെ ഇഷ്ടപ്പെടും. നമുക്കൊരാളോട് വെറുപ്പ് തോന്നുകയാണ്, ആ വെറുപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന കാര്യങ്ങൾ അവനിലുണ്ട്, അതുകൊണ്ട് ഞാൻ വെറുക്കുകയാണ്. ഈ ഒരു അവസ്ഥ നമുക്ക് വന്നാൽ അത് ഈമാനിന്റെ ബലവത്തായ ഒരു കയറാണ്, ഈമാനിന്റെ ഉന്നതമായ ഒരു അവസ്ഥയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹുബ്ബിന്റെ ഹഖീഖത്താണ്. അതാണ് അള്ളാഹുവിനോടുള്ള ഹുബ്ബ് എന്ന് പറയുന്നതിന്റെ വിഷയം. എന്നിട്ട് ശേഖ് അടുത്ത ചോദ്യം, ബിമാദ അറഫൽ ഇബാദ് മാ യുഹിബ്ബുഹു അല്ലാഹു വ യർദാഹ്. ഇനി എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു അടിമ മനസ്സിലാക്കുക അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ കാര്യം? അതാണ് ഇബാദത്ത് നമ്മൾ പറഞ്ഞല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന കാര്യങ്ങളാണ് ഇബാദത്ത് എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ഒരു അടിമ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക? അതിനുള്ള ഉത്തരം ശേഖ് പറഞ്ഞു, അറഫൂഹു ബിഇർസാലില്ലാഹി തആല അർറുസുൽ വ ഇൻസാലിഹിൽ കുതുബ് ആമിറൻ ബിമാ യുഹിബ്ബുഹു അല്ലാഹു വയർളാ നാഹിയൻ അമ്മാ യക്റഹു വയബഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മിലേക്ക് നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാരിലൂടെ, നമുക്ക് ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വബിദാലിക ഖാമത് അലൈഹിം ഹുജ്ജതുഹു അദ്ദാമിറ, ദൃഢമായിട്ടുള്ള നിലനിൽക്കുന്ന ഹുജ്ജത്ത്, തെളിവ് ഒരു അടിമയുടെ മേലെ സ്ഥാപിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങൾ കൊണ്ടാണ്. അഥവാ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞു, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ഇബാദത്ത് എന്ന് മനസ്സിലാക്കി. അപ്പൊ ഇബാദത്ത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈ കാര്യങ്ങൾ എവിടുന്ന് കിട്ടും എന്നുള്ളത് പ്രവാചകന്മാരിലെയും വേദഗ്രന്ഥങ്ങളിലൂടെയും നമുക്കറിയാം. എന്നിട്ട് ചെയ്ത് പറയാണ്, അതാണ് ഹുജ്ജത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ആലോചിച്ച് നോക്കി, നാളെ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളോടുള്ള ചോദ്യം എന്താ? നിങ്ങൾക്ക് വന്നില്ലേ, നിങ്ങളിലേക്ക് പ്രവാചകന്മാരെത്തിയില്ലേ? ഇനി പ്രവാചകന്മാരെത്താത്ത ഒരു ജനത ഉണ്ടായിട്ടുണ്ട് നിൽക്കുക, അല്ലെങ്കിൽ പിന്നെ മൂകന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ ബുദ്ധി സ്ഥിരതയില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ട കുഫ്ഫാറുകളുടെ മക്കൾ, ഇതുപോലെയുള്ള ആളുകളുടെ ഒക്കെ അവസ്ഥ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്? ഒരുപാട് അഭിപ്രായങ്ങൾ. ഒരഭിപ്രായം എന്താണ്? നാളെ പരലോകത്ത് അവരിലേക്ക് ഒരു ദൂതരെ അയക്കും, എന്നിട്ട് അവർ സ്വീകരിക്കുന്നുണ്ടോ നോക്കും. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നമ്മുടെ മേലെയുള്ള ഹുജ്ജത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരും ഇറക്കപ്പെട്ട വേദഗ്രന്ഥവുമാണ്. ശൈഖ് പറയാണ്, വവഹറത് ഹിക്മതുൽ ബാലിഗ ഖാല അല്ലാഹു തആല, ആ ഹിക്മത്ത് വ്യക്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റുസുലൻ മുബശ്ശിരീന വമുന്ദിരീന ലിയല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജതുൻ ബഅദ അർറുസുൽ. നിങ്ങളിലേക്ക് അയച്ച പ്രവാചകന്മാർ പ്രത്യേകത പറയാണ്, റുസുലൻ മുബശ്ശിരീന വമുന്ദിരീൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവരാണ്, താക്കീദുകാരുമാണ്. സന്തോഷവാർത്ത എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള ദുനിയാവിൽ അള്ളാഹുവിന്റെ സഹായം, പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ള സ്വർഗം, അനുഗ്രഹങ്ങൾ, ഇതുപോലെയുള്ള സന്തോഷവാർത്തകൾ. മുന്തിരി താക്കീത്, ദുനിയാവിലും പരലോകത്തുമായിട്ട് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള ശിക്ഷ നരകം, അതിനെക്കുറിച്ചുള്ള താക്കീത്. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ഈ പ്രവാചകന്മാരെ നിയോഗിച്ചത്? ഈ പ്രവാചകന്മാർക്ക് ശേഷം പിന്നൊരു ഹുജ്ജത്തുമായിട്ട് ജനങ്ങൾ വരാൻ പാടില്ല. ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ കേട്ടില്ല, ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നില്ല, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ല, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഇങ്ങനെ പറയാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ഈ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരാഴ്ച നമുക്ക് കാണാം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹബ്ബുകുമുല്ലാഹ വയഗ്ഫിർ ലക്കും ദുനൂബകും വല്ലാഹു ഗഫൂറു റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്. അപ്പൊ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതാലയോട് ഹുബ്ബുള്ള അഥവാ അല്ലാഹു സുബ്ഹാനഹു വതാലയ്ക്ക് ഇഷ്ടമുള്ള തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ എങ്ങനെ അറിയാന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള മാർഗമായിട്ട് കൊടുത്ത ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞത്, നബിയെ പറയുക, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതാലയോട് ഹുബ്ബുണ്ട് എന്ന് പറയുന്നവനാണെങ്കിൽ അവനോട് പറയുക, ഫത്തബിഊനി എന്നെ പിൻപറ്റാൻ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ പറയുക, യുഹബ്ബുകുമുല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങൾ ഇഷ്ടപ്പെടും. അപ്പൊ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ കാണാം, ജനങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വാദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല അവരെ പരീക്ഷിച്ചു. ഏതായത്കൊണ്ട്? ഈ ആയത്തുകൊണ്ട്. അപ്പൊ സഹോദരങ്ങൾ, ഈ ആയത്ത് നമുക്ക് സുന്നത്തിന്റെ പ്രാധാന്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിന്റെ പ്രാധാന്യവും അല്ലാഹുവിനോടുള്ള ഹുബ്ബുമായിട്ടുള്ള ബന്ധം നമുക്ക് കാണാം. ഒരുത്തൻ സുന്നത്തിന് ഒരു വിലയും കൊടുക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ, അത് ഇബാദത്തുകളിലാവട്ടെ, വിശ്വാസത്തിലാവട്ടെ, സ്വഭാവത്തിലാവട്ടെ, വേഷത്തിലാവട്ടെ, രൂപത്തിലാവട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾക്ക് പുച്ഛഭാവം കൊടുക്കുക. എന്നിട്ട് അവൻ നാവുകൊണ്ട് പറയാണ്, ഞാൻ അള്ളാഹുവിനോട് ഹുബ്ബുള്ളവനാണ്, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണ് എന്ന് പറയുകയാണെങ്കിൽ അത് കളവാണ്, അത് സത്യസന്ധമായിട്ടുള്ള ഹുബ്ബല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനോടുള്ള ഹുബ്ബിന് തെളിവായി വെച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ്. അടുത്ത ചോദ്യം, കം ഷുറൂത്തുൽ ഇബാദ, ഇബാദത്തിന്റെ ഷുറൂത്തുകൾ എത്രണമാണ്, ഇബാദത്തിന്റെ ഷുറൂത്തുകൾ എത്രണമാണ്? ദൃഢമായിട്ടുള്ള ഉറച്ച സത്യസന്ധത, ഉറച്ച സത്യസന്ധത. ഈ നിബന്ധന ആ ഇബാദത്ത് സംഭവിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് സത്യസന്ധത എന്നുള്ളത്, ഉറച്ച സത്യസന്ധത എന്നുള്ളത്. ഇൻഷാല്ലാഹ് അടുത്ത യോഗത്തിൽ വിശദീകരിക്കുന്നതാണത്. വസാനി, ഒന്നാമത്തെ അത് പറഞ്ഞു. വസാനി ഇഖ്ലാസുൻ നിയ്യ, നമ്മള് സത്യത്തില് ഇതിന്റെ ചോദ്യങ്ങളുടെ രൂപം പോണോക്കി, ഇത് ഈ രീതിയിൽ തന്നെയാണ് ഓരോ രീതിയിൽ ശേഖ ഓരോന്നിലേക്കും കടക്കുന്നത്. ഇങ്ങനെ അസ്മാവു സിഫാത്തുകളിലേക്കും മറ്റുള്ളതിലേക്കൊക്കെ കടക്കുന്നത്. ഇവിടെ എന്താണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്നറിയണം പറഞ്ഞു, അടുത്ത ഇബാദത്താണെന്ന് പറഞ്ഞു, എന്താണ് അബ്ദ് എന്ന് പറഞ്ഞു, എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞു, ഇബാദത്ത് അള്ളാഹുവിനോടുള്ള ഹുബ്ബുല്ല അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് ഇബാദത്തിന്റെ ഷർത്തുകൾ എന്താണെന്ന് പറയാം. മൂന്നെണ്ണം പറഞ്ഞു. ഒന്നാമത്തേത് സിദ്ഖ്, സത്യസന്ധത, അത് ആ കർമ്മം നടക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. രണ്ടാമത്തേത് ഇഖ്ലാസ് നിയ്യ, നിയ്യത്തിലെ ഇഖ്ലാസ്. മൂന്നാമത്തേത് മുവാഫഖത്തു ശർഇ അല്ലദി അമറല്ലാഹു തആല അല്ലാ യുദാന ഇല്ലാ ബിഹി വഹുമാ ശർത്താനി ഫീ ഖബൂലിഹാ, ശർഇനോട് യോജിച്ചതാവുക, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ ശർഇനോട് യോജിച്ചതാവുക. ഈ അവസാനം പറഞ്ഞ രണ്ടാമത്തെ മൂന്നാമത്തെയും കാര്യം അത് സ്വീകരിക്കാൻ പെടാൻ വേണ്ട നിബന്ധനകളാണ്. അതായത് ഇബാദത്തുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ മൂന്നെണ്ണമാണ്. ഒന്ന് സിദ്ഖ്, അതാ കർമ്മം ചെയ്യുമ്പോൾ അതിലുണ്ടാവേണ്ടതാണ്. രണ്ടും മൂന്നും ഇഖ്ലാസും ശറഇനോട് യോജിച്ചതുമാവുക, അഥവാ ഇത്തിബാ ആവുക. ഈ രണ്ടെണ്ണം കർമ്മം സ്വീകരിക്കാനുമായി ബന്ധപ്പെട്ടതുള്ളതാണ്, അതാണ് പറഞ്ഞത്. ഇതിൽ ഓരോന്നിനെയും അടുത്ത ചോദ്യം, മാ ഹുവ സിദ്ഖുൽ അസീമ, എന്താണ് ദൃഢമായ സത്യസന്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൃഢമായ സത്യസന്ധത സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഉത്തരം, ഒരുത്തൻ അവന്റെ അലസത അല്ലെങ്കിൽ അലംഭാവം, അവനൊരു ഇബാദത്ത് ചെയ്യുകയാണ്, നമസ്കരിക്കുകയാണ്, ആ നമസ്കാരത്തിൽ അവന്റെ അലസമായിട്ടുള്ള അവസ്ഥ, അവന്റെ അലംഭാവം, അതെല്ലാം ഒഴിവാക്കുകയും അവൻ കഠിന പരിശ്രമിക്കുക, കഠിനമായി പരിശ്രമിക്കുക. എന്തിനു വേണ്ടിയിട്ട്? അവന്റെ വാക്കുകളെ സത്യപ്പെടുത്താൻ, അവൻ പറയുന്ന വാക്കുകളെ സത്യപ്പെടുത്താൻ. ബിഫിഅലിഹി, അവന്റെ കർമ്മങ്ങൾ കൊണ്ട്. അതായത് ഒരുത്തൻ സിദ്ഖ് എന്ന് പറഞ്ഞാൽ ഒരുത്തൻ അവന്റെ വാക്കുകളെ, അവൻ പറയുന്ന വാക്കുകളെ. ഇപ്പൊ നമസ്കാരത്തിലാണെങ്കിലും, ഇപ്പൊ നമസ്കാരം എന്നുള്ള ഇബാദത്ത് നമുക്ക് എടുക്കാം. നമസ്കാരത്തിൽ കൈയെട്ടി ഫാത്തിഹ പാരായണം ചെയ്യുന്നു, അല്ലെങ്കിൽ റുക്കുഉ സുബ്ഹാന റബ്ബിയൽ അദീം, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അലാ, ഇതുപോലെയുള്ള വാക്കുകൾ, അല്ലെങ്കിൽ അല്ലാതെയും നാം അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ, ഇത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് എന്താക്കണം? സത്യപ്പെടുത്തണം. നമ്മൾ അതിനായി പരിശ്രമിക്കണം. അതുപോലെ തന്നെ നമസ്കാരം, ചില ആളുകൾ നമസ്കരിക്കുന്ന കാണാം, നമസ്കരിക്കണ്ടേ? നമസ്കരിക്കുന്ന ആളുകൾ സുബ്ഹാനല്ലാഹ്, നാം മനസ്സിലാക്കേണ്ടത് പിന്നെ നമസ്കാരം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് നമസ്കരിക്കണ്ടേ? അതുകൊണ്ട് നമസ്കരിക്കുക. അത് അത് തന്നെ മടിയിലും അലംഭാവത്തിൽ നമസ്കരിക്കുന്ന അവസ്ഥ. നമ്മൾ ആലോചിച്ച് വെക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തെ കണ്ടത് ഖുർറത്തു ഐൻ, കണ്ണിന് കുളിർമ ദുനിയാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ് നമസ്കാരത്തിലാണ് കണ്ണിന് കുളിർമയുള്ളത്. നമസ്കാരത്തിൽ സമാധാനം കണ്ടെത്തിയിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. അതായത് നമസ്കാരത്തിലാണ് സമാധാനം കണ്ടിരുന്നത്. തന്റെ ശരീരത്തിന്റെ അവയവങ്ങളെയും ചിന്തകളെയും എല്ലാം ആ നമസ്കാരത്തിലെ ശ്രദ്ധയ്ക്ക് വേണ്ടി കൂടുതൽ ക്രോഡീകരിക്കുമായിരുന്നു. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് നമസ്കാരത്തിൽ തന്റെ അവയവങ്ങളെ ഒരുമിക്കേണ്ടതിന് ഉദാഹരണം പറഞ്ഞത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അസ്റാറു സ്വലാ, നമസ്കാരത്തിന്റെ രഹസ്യം എന്നുള്ളതിന് ചെറിയൊരു ഇസാല് വേറെ കിതാബിന്റെ ഒരു ഭാഗമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമസ്കരിക്കുന്നവൻ അവന്റെ അവയവങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാള് കടം വാങ്ങി, വേറൊരാളിൽ നിന്ന് കടം വാങ്ങി, ആ കടം വാങ്ങിയ ആൾക്ക് ജാമ്യമായിട്ട് ഒരാൾ നിന്നു. ജാമ്യം എന്ന് പറയും വാമിനായിട്ട്, അതായത് അവൻ കടം തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ നൽകാമെന്നുള്ള ആൾക്ക് ജാമ്യം നിൽക്കൂലെ. അങ്ങനെ ഒരാൾ നിന്നു. അങ്ങനെ ഈ കടം തിരിച്ചു കൊടുക്കേണ്ട ആള് കൊടുക്കുന്നതിൽ അലംഭാവം കാണിക്കുകയാണ്, കൊടുക്കുന്നില്ല. അപ്പൊ ഈ ജാമ്യം നിന്ന ആൾ അവനെ നിർബന്ധിക്കൂലെ, കടം കൊടുക്ക, പൈസ കൊടുക്കാൻ നിർബന്ധിക്കില്ല, കാരണം അവൻ പെടുമല്ലോ. ആ ഒരു അവസ്ഥയിലായിരിക്കണം നീ നമസ്കരിക്കുമ്പോ. അതായത് നമസ്കരിക്കുമ്പോ ശരീരത്തിലെ അവയവങ്ങളെയും മനസ്സിനെയും എല്ലാം ഈ ജാമ്യക്കാരൻ മറ്റവനെ നിർബന്ധിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക്, ഖുശൂഇലേക്ക് നിർബന്ധിച്ചു കൊണ്ടേയിരിക്കണം. അതുപോലെ ഒരു അവസ്ഥയിലായിരിക്കണം നമസ്കരിക്കുന്നവൻ. ഒരു ഇബാദത്തിന്റെ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ സിദ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, നാം നമസ്കരിക്കുന്നത് നമ്മുടെ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, നാം പറയുന്ന വാക്കുകൾ അത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് തെളിയിച്ചു കൊടുക്കുന്ന അവസ്ഥ, അതാണ് സിദ്ഖ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആയത്ത് അതൊരു ദലീലായി കൊടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഹേ മുഅ്മിനീങ്ങളെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ എന്താണ് നിങ്ങൾ ഈ അവസ്ഥയിലാകുന്നത്? കബറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് വഴി അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കോപത്തിന് അത് കാരണമായിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ വലിയ കോപം അതുണ്ടായിട്ടുണ്ട് അത് കാരണത്താൽ. പല ആളുകളും പലതും പറയും. ഈ ആയത്തിറങ്ങിയത് തന്നെ നമുക്ക് കാണാം, ജിഹാദിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ജിഹാദിന്റെ സമയമാകുമ്പോൾ ആളുകൾ പിന്തിരിഞ്ഞോടുന്ന അവസ്ഥ. കാരണം അവര് സംസാരം കൊണ്ട് പറയും, പക്ഷെ ആ സംസാരത്തെ തെളിയിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സിദ്ഖ്, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ പറ്റി പലതും പറയും, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശ്വാസത്തെ പറ്റി പലതും പറയും, അള്ളാഹുവിന്റെ കഴിവിനെ പറ്റി പലതും പറയും, അള്ളാഹുവിലെ വിശ്വാസത്തിനെ പറ്റി പലതും പറയും. എന്നിട്ട് അത് തെളിയിച്ചു കൊടുക്കേണ്ട ഒരു സമയം വന്നാൽ നമ്മൾ അതിൽ തെറ്റിപ്പോകുന്ന അവസ്ഥ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കി. അള്ളാഹു സുബ്ഹാനഹു വതആല റസ്സാഖ് ആണെന്ന് പറഞ്ഞു, അവനൊരു പിന്നെ പരീക്ഷണത്തിൽ അകപ്പെട്ടവൻ പലിശ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ പറഞ്ഞ വാക്കും അവന്റെ പ്രവൃത്തി തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഒറ്റൻ അള്ളാഹു സുബ്ഹാനഹു വതആല സമീഉം ബസീറുമാണെന്ന് പറഞ്ഞു, എന്നിട്ട് അവൻ ഒറ്റക്കാവുമ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ധിക്കരിക്കുന്ന തിന്മകൾ ചെയ്യുകയാണെങ്കിൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല സമീഉാണ് ബസീറാണെന്ന് പറഞ്ഞ വാക്കിനെ സത്യപ്പെടുത്താതിരിക്കുകയാണ്. അവനതിൽ സിദ്ഖായിട്ടില്ല. നാം പറയുന്ന വാക്കുകൾ സിദ്ഖ് ഉണ്ടാവുക, ഇത് ഒന്നാമത്തെ നിയത്ത്. അതാ കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ടതാണ്. അതുപോലെ രണ്ടാമത്തെ മൂന്നാമത്തെ നിയത്തിൽ പറഞ്ഞു, അടുത്ത ചോദ്യം, മാ മഅന ഇഖ്ലാസ് നിയ്യ, നിയ്യത്തിൽ ഇഖ്ലാസ് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണ് നിയ്യത്തിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ? ഷെയ്ഖ് ഉത്തരം പറയുന്നത്, ജവാബ്, ഹുവ أن يكون مراد العبد بجميع أقواله وأعماله الظاهرة والباطنة ابتغاء وجه الله تعالى. ഒരടിമ ചെയ്യുന്ന അവന്റെ സംസാരമാവട്ടെ, പ്രവർത്തനങ്ങളാവട്ടെ, ആന്തരികമാവട്ടെ, ബാഹ്യമാവട്ടെ, അവന്റെ കൽബുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളാവട്ടെ, ശരീരം കൊണ്ടുള്ള ഇബാദത്തുകളാവട്ടെ, അതിന്റെ എല്ലാ മുറാദ്, അതിന്റെ എല്ലാ ഉദ്ദേശം, ലക്ഷ്യം ഇബ്തിഗാഅ വജ്ഹില്ല, അല്ലാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിക്കുന്നതായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. അല്ലാഹു ഇബ്തിഗാഅ പറഞ്ഞാൽ തലബ്, തേടുക, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വജ്ഹ് മാത്രം, വേറൊരു ഉദ്ദേശം ഉണ്ടാവില്ല. അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞത്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹുവിന് വേണ്ടി മാത്രം, അതുകൊണ്ട് വേറൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ളത്, ഒരുത്തൻ ഇഖ്ലാസ് ഉണ്ടാവണമെങ്കിൽ ഏഴ് കാര്യങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെടണം. ഏഴ് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാലാണ് ഒരുത്തന്റെ ഇഖ്ലാസ് ശരിയാവുക. ശിർക്ക്, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടണം. കുഫ്ര്, കുഫ്രിൽ നിന്ന് രക്ഷപ്പെടണം. നിഫാഖ്, ശിർക്ക് അല്ലാഹുവിന് പങ്കുചേർക്കുന്നത്, കുഫ്ര് നിഷേധത്തിൽ നിന്ന്, നിഫാഖ് കപടതയിൽ നിന്ന്, റിയാ മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം. സുമ്മത്ത്, തന്നെ പറ്റി ആളുകൾ പരസ്പരം നല്ലത് പറയണമെന്നുള്ളത് രക്ഷപ്പെടണം. ദിക്ർ, തന്നെ പറ്റി തന്നോട് ആളുകൾ നല്ലോണം പറയണമെന്നുള്ളത് രക്ഷപ്പെടണം. ത്വലബ് ദുനിയാ ബിൽ അമലിൽ ആഖിറ, ദുനിയാവിന്റെ കർമ്മങ്ങൾ കൊണ്ട്, അല്ല പരലോകത്തിന്റെ കർമ്മങ്ങൾ കൊണ്ട് ദുനിയാവ് തേടുന്ന അവസ്ഥയെന്ന് മാറണം. ഒരുത്തൻ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവന് വേറൊരു പരലോകമോ സ്വർഗമോ നരകമോ പ്രതിഫലമോ അല്ലാതെ കുറിച്ച് ഒന്നുമില്ല. അവന്റെ ആ കർമ്മം ഇഖ്ലാസ് പോയിട്ട് ശിർക്കിന്റെ കൂട്ടത്തിലാണ് ഉലമാക്കൾ എണ്ണാറുള്ളത്. അപ്പൊ ഇഖ്ലാസ് ഉണ്ടാണെങ്കിൽ ഈ ഏഴ് കാര്യത്തിൽ ഏറ്റവും മോചിതരായിരിക്കണം. അതായത് ഒരുത്തന്റെ ഉദ്ദേശം അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമായിരിക്കണം. എന്നിട്ട് ശൈഖ് അതിനുള്ള ദലീലുകളായിട്ട് കൊടുക്കുകയാണ്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ. അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ, മുഖ്ലിസീന ലഹുദ്ദീൻ ഇഖ്ലാസോട് കൂടി, ഹുനഫാ. ഹുനഫ എന്ന് പറഞ്ഞാൽ മായിലൻ അനിശ്ശിർക്ക് ജാനിഹൻ ഇല തൗഹീദ്, ശിർക്കിൽ നിന്ന് പൂർണമായി തെറ്റി തൗഹീദിലേക്ക് വരുന്ന അവസ്ഥ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സാ ഇല്ലാ ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല. അല്ലാഹു സുബ്ഹാനഹു വതആല അടുക്കൽ പ്രതിഫലമായിട്ട് നിഅമത്ത് ലഭിക്കുന്ന അല്ലെങ്കിൽ വേറെ നിലയിൽ ലഭിക്കുന്ന അവസ്ഥയില്ല ആർക്കല്ലാതെ, അവൻ അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത കർമ്മങ്ങൾക്കല്ലാതെ. മറ്റൊരായത്തിൽ കാണാം, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഭക്ഷണം നൽകുന്നവർ, ഭക്ഷണം ചെലവഴിക്കുന്ന, ഭക്ഷിപ്പിക്കുന്നവർ, അവരെ പറ്റി പറയാണ്, ഇന്നമാ നുത്ഇമുക്കും, തീർച്ചയായിട്ടും ഞങ്ങൾ ഭക്ഷിപ്പിക്കുന്നത് ലിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹിനു വേണ്ടി മാത്രമാണ്, അല്ലാഹുവിനുള്ള പ്രതിഫലത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രമാണ്. ലാ നുരീദു മിൻകും, ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളിൽ നിന്ന് ജസാഅൻ വലാ ശുക്കൂറ, ഒരു നന്ദിയോ അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും ഒരു ചെയ്യുമെന്നോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, അല്ലാഹുവിൽ നിന്ന് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മൻ കാന യുരീദു ഹർസൽ ആഖിറ, ആരാണോ പരലോകത്തെ വിഭവം ഉദ്ദേശിക്കുന്നത്, കൃഷി ഉദ്ദേശിക്കുന്നത്, നസീദ ലഹു ഫീ ഹർസിഹി, അവന്റെ ആ പിന്നെ കൃഷിയിൽ അവന് വർദ്ധനമുണ്ടാക്കി കൊടുക്കുന്ന, വമൻ കാന യുരീദു ഹർസ ദുനിയ, ആരാണോ ദുനിയാവിന്റെ കൃഷി ഉദ്ദേശിക്കുന്നത്, നുഉതിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്, ദുനിയാവിൽ അവൻ അല്ലാഹു തആല കൊടുക്കും. ദുനിയാവിൽ കാര്യങ്ങൾ പ്രതീക്ഷിച്ച് ഒരുത്തൻ ഒരു നല്ല കാര്യം ചെയ്താൽ അവൻ ഉദ്ദേശിച്ചത് എന്താണോ അതിനനുസരിച്ചുള്ള പ്രതിഫലം അത് കാഫിറാണെങ്കിലും മുഅ്മിനാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ കൊടുക്കും. പക്ഷേ വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്, പരലോകത്ത് അവന് ഒന്നും ഉണ്ടാവില്ല, അതിന്റെ ഭാഗമായിട്ട് ഒന്നും അവന് പരലോകത്ത് ലഭിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പൊ എന്തൊക്കെയാണ്, ഇബാദത്തിന്റെ ഷർത്തുകൾ പറഞ്ഞു കൊടുത്ത് സിദ്ഖ് പറഞ്ഞു, രണ്ടാമത്തെ ഇഖ്ലാസ് പറഞ്ഞു, മൂന്നാമത്തെ നിബന്ധനയായിട്ട് പറഞ്ഞു മാ ചോദ്യം, മാ ഹുവ അശ്ശറഉ അല്ലദീ അമറ അല്ലാഹു തആല അല്ലാ യുദാന ഇല്ലാ ബിഹി. മൂന്നാമത്തെ നിബന്ധന നമ്മൾ പറഞ്ഞതിന് ചോദ്യമായിട്ട് പറയാണ്, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യേണ്ട ദീനായിക്കൊണ്ട് പഠിപ്പിച്ചെന്ന ഷറഅ എന്താണ് എന്നുള്ളത്. അതിന് ഉത്തരമായിട്ട് ഷെയ്ഖ് പറയുകയാണ്, ഹിയ അൽ ഹനീഫതു, അത് ഹനീഫിയത്താണ്, അതേതാണ്, മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വതആല അടുക്കൽ സ്വീകാര്യമായിട്ടുള്ള ദീൻ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മാത്രമാണ്. അത് നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അസ്ലാമ, പല ആളുകളും ഇസ്ലാം എന്നുള്ളത് അല്ലെങ്കിൽ സലാം സമാധാനം എന്നുള്ള വാക്കിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ള നിലക്ക് പരിചയപ്പെടുത്തുന്ന കാണാൻ സാധിക്കും. ഇസ്ലാം എന്നുള്ള വാക്ക് അസ്ലമ എന്നുള്ള ഫേലിന്റെ അസ്ലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴൊതുങ്ങുക എന്നാണ്. സമാധാനം അത് വേറെ വിഷയം, വേറെ അർത്ഥം. പക്ഷെ ഇസ്ലാമിന്റെ അടിസ്ഥാന അർത്ഥം അസ്ലമ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പൂർണ്ണമായ കീഴൊതുങ്ങൽ, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അസ്ലമ യുസ്ലിമു ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അപ്പോ ആ ഇസ്ലാം എന്നുള്ളതിന് കൊടുക്കുന്നത് അൽ ഹനീഫിയ, ശിർക്കിന്റെ അംശമില്ലാത്ത പൂർണ്ണമായ തൗഹീദ്, മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഏതൊരു വിഷയത്തിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് കൽപ്പിച്ചിട്ടുള്ള ഏതൊരു വിഷയത്തിലും അസ്ലിം, നീ അനുസരിക്കുക, നീ കീഴൊതുങ്ങുക, അള്ളാഹുവിന്റെ കൽപ്പന കീഴൊതുങ്ങുക പറഞ്ഞാൽ അസ്ലംതു റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിന് കീഴൊതുങ്ങിയിരിക്കും. എന്തൊക്കെ കൽപ്പനകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ, നമുക്കൊന്നും ചിന്തിച്ചാൽ പിന്നെ ചിന്തിച്ചിട്ട് കൂടി നമുക്ക് സാധിക്കൂല, അതൊന്നും ആലോചിച്ചിട്ട് കൂടി നമുക്ക് സാധിക്കൂല. അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്രദമായി സ്വീകരിക്കപ്പെടുന്ന ദീൻ ഇസ്ലാം. മറ്റൊരു ആയത്ത് നമുക്ക് കാണാം, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമ മൻ ഫിസ്സമാവാതി വൽ ത്വഅൻ വകർഹ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനല്ലാതെ മറ്റെന്തെങ്കിലുമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആകാശഭൂമികളിൽ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒന്നെങ്കിൽ സ്വന്തം താല്പര്യപ്രകാരം അല്ലെങ്കിൽ നിർബന്ധിതനായിട്ട് അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാണ്. ഇസ്ലാം രണ്ടെണ്ണം ഉണ്ടാവും, രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമുൽ കൗനി, ഇസ്ലാമുൽ ശർഈ, കൗനിയായിട്ടുള്ള ഇസ്ലാം. അങ്ങനെ പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് എല്ലാവരും കീഴൊതുങ്ങിയതാണ്. ഇപ്പോ ആകാശഭൂമികൾക്കകത്തുള്ള സൂര്യൻ, ചന്ദ്രൻ, മറ്റു ജന്തു ജീവജാലങ്ങൾ, മനുഷ്യൻ തന്നെ, നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ തീരുമാന പ്രകാരമല്ല, അള്ളാഹുവിന് കീഴൊതുങ്ങിയതാണ്. രണ്ടാമത്തെ ഇസ്ലാമു ശർഈ, അങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ശർഈ നിയമങ്ങൾക്ക് കീഴൊതുങ്ങുക, അതാണ് ഇസ്ലാം ശർഈ കൊണ്ട് ഉദ്ദേശം. അപ്പൊ ഈ ഈ ഈ ഇസ്ലാമാണ് നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. ഒന്നാമത്തേത് പൊതുവായിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ കാണാം, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സ, മില്ലത്തി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ മില്ലത്തിനെ വെറുക്കുന്ന ഒരുത്തൻ എന്ന് പറഞ്ഞാൽ അവൻ സ്വന്തത്തെ വിഡ്ഢിയാക്കിയവൻ, വിഡ്ഢിയാണവൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മില്ലത്ത് പൂർണ്ണമായിട്ട് അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങുക, ചില ആളുകളുടെ ബുദ്ധി അതിനെതിരാവും. മനുഷ്യന്റെ നഫ്സ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിക്കാനും അള്ളാഹുവിന്റെ ദീനിനെതിരാവാനും എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും, നഫ്സ് അങ്ങനെയാണ്. അപ്പോ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് തന്റെ എത്ര വലിയ ഇഷ്ടമാണെങ്കിലും അതിനേക്കാൾ വലുത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്നുള്ളടുത്ത് കീഴൊതുങ്ങുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ആ മില്ലത്തിനോട് ആർക്കെങ്കിലും വെറുപ്പ് വന്നാണ്, അത്ര ആവശ്യമില്ല, അതൊന്നും ശരിയല്ല, ഒക്കെ തെറ്റാണ്, ആ നിലക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അവൻ വിഡ്ഢിയാണ്, സ്വന്തം നഫ്സിനെ വിഡ്ഢിയാക്കിയവൻ, സ്വന്തത്തെ പിന്നെ ഒരു ജഹാലത്തിൽ തളച്ചു കെട്ടിയവനാണ്. മറ്റൊരാഴ്ച നമുക്ക് അല്ലാഹു തആല പറഞ്ഞു, വമയ്യ ഗൈറൽ ഇസ്ലാമി ദീന ഫലയുഖ്ബല മിൻ വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത എന്തെങ്കിലും ഒരു ദീനിനെ പരിഗണിച്ചാൽ, അല്ലെങ്കിൽ അത് ശരിയാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ അവന് ആ ദീനിലായിക്കൊണ്ട് വേറെ ദീനിലായിക്കൊണ്ട് എത്ര കർമ്മം ചെയ്താലും ഫലയുഖ്ബല മിൻ, അവനിൽ നിന്നൊന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല, പരലോകത്ത് ഏറ്റവും വലിയ നഷ്ടക്കാരിലായിരിക്കും അവൻ ഉണ്ടാവുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യം, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅദം ബിഹില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കാത്തൊരു കാര്യം നിങ്ങൾക്ക് ദീനാക്കി തരാൻ നിങ്ങൾക്ക് വല്ല പങ്കുകാരുമുണ്ടോ? ശറാക്കി തരാൻ, അഥവാ ദീനിന്റെ അടിസ്ഥാന നിയമം എന്താണ്? എല്ലാം ഹറാമാണ്, എന്തൊഴികെ? അള്ളാഹു സുബ്ഹാനഹു വ തആല ശറാക്കിയതൊഴികെ, അതാണ് ദീനിന്റെ അടിസ്ഥാനത്തായത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ശറാക്കാത്തൊരു കാര്യം ശറാക്കാൻ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? അതായത് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ബിദ്അത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾക്ക് ആരാണ് പഠിപ്പിച്ചു തരുന്നത്? അത് നിങ്ങൾക്ക് അള്ളാഹുവിനുള്ള പങ്കുകാരാണോ എന്ന് അള്ളാഹുവിന്റെ ചോദ്യം. അപ്പോ മൂന്നാമത്തെ നിബന്ധന അഥവാ ശറഈനോട് യോജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അതല്ലാത്ത രീതിയിൽ എന്തെങ്കിലും കർമ്മം ചെയ്താൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. മൻ അമില അമല ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദ്, നമ്മുടെ കൽപ്പനയില്ലാത്ത ആരെങ്കിലും ഒരു കർമ്മം ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് റദ്ദാണ്, മർദൂദാണ്, അത് സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ ഈ മൂന്ന് നിബന്ധനകളാണ് ഇബാദത്തിന്റെ വിഷയത്തിൽ. ഒന്ന് സിദ്ഖ് ഉണ്ടായിരിക്കണം, സത്യസന്ധമായിരിക്കണം. രണ്ട് ഇഖ്ലാസ് നിയ്യ, നിയ്യത്ത് അള്ളാഹുവിനെ ഉദ്ദേശിച്ച് മാത്രമായിരിക്കണം. ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്. മൂന്നാമത്തത് ശരഈനോട് യോജിച്ചതായിരിക്കണം, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചതും ബിദഅത്തുകൾക്ക് എതിരായിട്ടുള്ള രീതിയിലുമായിരിക്കണം നാം അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഇബാദത്ത് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, കം മറാതിബ ദീനിൽ ഇസ്ലാം, ദീനിൽ ഇസ്ലാമിന്റെ മർത്തബകൾ എത്രണമാണ്. ഓരോ ചോദ്യം പറഞ്ഞു പോകുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ്. ഇതിനു ശേഷം ഓരോ വിഷയത്തിലേക്ക് കടക്കും. കം മറാതിബ ദീനിൽ ഇസ്ലാം, നമുക്ക് എന്ത് മനസ്സിലായി? ഇസ്ലാമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുള്ളൂ മനസ്സിലായി. ഇനി ഇസ്ലാമിന്റെ മർത്തബകൾ എത്രണമാണ്. മർത്തബ എന്ന് പറഞ്ഞാൽ ഈ തട്ടുതട്ടുകളെ പോലെ അടുക്കി വെച്ചിട്ടുള്ള ഒന്നിനു മുകളിൽ ഒന്നായി, ഒന്നിനു മുകളിൽ ഒന്നായി. അപ്പൊ ഒന്നിനേക്കാൾ ഉത്തമമായിരിക്കും അതിനു മുകളിലുള്ളത്, അതിനേക്കാൾ മുകളിലായിരിക്കും അതിനു മുകളിലുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ദീനിന്റെ മർത്തബകൾ? ഹുവ സലാസു മറാതിബ്, അത് മൂന്ന് മർത്തബകളാണ്. അൽ ഇസ്ലാം, ഒന്നാമത്തെ ഇസ്ലാം, രണ്ടാമത്തേത് അതിനു മുകളിൽ ഈമാൻ, മൂന്നാമത്തേത് അതിനു മുകളിൽ ഇഹ്സാൻ. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. വകുല്ലു വാഹിദിൻ മിൻഹാ ഇദാ തുലഖ ഷമല ദീനി കുല്ലി, ഇതിന്റെ ഓരോന്നും ഒറ്റക്ക് പറയുകയാണെങ്കിൽ ദീനിന്റെ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ വേറിട്ട് പറയുമ്പോൾ ഓരോന്നിനെയും വേറിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് ശേഖ് അടുത്തത് ഇസ്ലാം എന്താണ്, അതുപോലെയുള്ള വിഷയങ്ങൾ എന്താണ് എന്നതിലേക്ക് കടക്കുകയാണ്. മാ മഅന അൽ ഇസ്ലാം, അടുത്ത ചോദ്യം, മാ മഅന അൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ശേഖ് ഉത്തരം പറയുന്നത്, മഅനാഹു, ഇസ്ലാമിന്റെ അർത്ഥം, അൽ ഇസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വലിൻഖിയാദു ലഹു ബിത്താഅ വൽഖുലൂസ് മിനശ്ശിർക്. മഅന ഇസ്ലാമിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, തൗഹീദിൽ പൂർണ്ണമായി കീഴൊതുങ്ങുക, തൗഹീദിൽ പൂർണ്ണമായി കീഴൊതുങ്ങുക. ഒരു പങ്ക് ചേർക്കാത്ത അവസ്ഥയിൽ ശിർക്കിന്റെ എല്ലാ വശത്തും ഒഴിവായി പൂർണ്ണമായി തൗഹീദിലാവുക. വലിൻഖിയാദു ലഹു ബിത്താഅ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് വിധേയത്വം കാണിക്കുക, അള്ളാഹുവിന്റെ ശരഈന്റെ നിയമങ്ങൾ അനുസരിച്ച് താഴ്മ കാണിക്കുക. വൽഖുലൂസു മിനശ്ശിർക്ക്, ശിർക്കിൽ നിന്ന് പൂർണ്ണമായി മോചിതനാവുക. ശിർക്കിന്റെയും ശിർക്കിന്റെ ആളുകളിൽ നിന്നും അകൽച്ച വെച്ച് ആ അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. വഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാ, ആരാണ് ഏറ്റവും ഉത്തമനായിട്ട് ദീനുള്ളത്, പൂർണ്ണമായിട്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് സമർപ്പിച്ചവനല്ലാതെ. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ, വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹ് വഹുവ മുഹ്സിനുൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, ആരാണ് പൂർണ്ണമായിട്ട് അവന്റെ എല്ലാ കർമ്മങ്ങളുടെയും ലക്ഷ്യം അള്ളാഹു ആയിട്ട് അള്ളാഹുവിന് കീഴൊതുങ്ങിയത്, വഹുവ മുഹ്സിൻ, അവൻ മുഹ്സിനാണ്, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, അവൻ പിടിച്ചിട്ട് ബലവത്തായ കയറിലാണ്. മറ്റൊരായത്തിൽ, ഫഇലാഹുക്കും ഇലാഹും വാഹിദ് ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ, പിന്നെ നിങ്ങളുടെ ഇലാഹ് ഒരു ഇലാഹാണ്, അതുകൊണ്ട് തന്നെ അവന് വേണ്ടി നിങ്ങൾ കീഴൊതുങ്ങുക എന്നുള്ളത്. അങ്ങനെ പല ആയത്തുകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇസ്ലാമിന്റെ മർത്തബകൾ മൂന്നെണ്ണമാണ്. അതിൽ ഒന്നാമത്തേത് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വലിൻഖിയാദു ലഹു ബിത്താഅ വൽഖുലൂസു മിനശ്ശിർക്ക്, അല്ലാഹുവിനെ തൗഹീദിൽ പൂർണ്ണമായ കീഴൊതുങ്ങൽ, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ടുള്ള വിധേയത്വം, ശിർക്കിൽ നിന്ന് ഒഴിവാവൽ. ഇൻഷാല്ലാ ഇത്ര ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്, ബാക്കി അടുത്ത ദിവസം പറയാം. അപ്പൊ ഇന്ന് പറഞ്ഞ വിഷയങ്ങളുടെ ചുരുക്കം ഒന്നുകൂടി പറയുകയാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞു, ഒരടിവയുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയലാണ് ആദ്യത്തെ കാര്യം. എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, ആകാശഭൂമികൾ, നരകം, സ്വർഗം എന്നുള്ളത്. രണ്ടാമത്തേത് ആ കാര്യം എന്താണ് എന്നുള്ളത്. ആ കാര്യം എന്താണ്? ഇബാദത്താണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണെന്ന് പറഞ്ഞു. മൂന്നാമത്തേത് അബ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി നിയന്ത്രിക്കപ്പെടുന്ന ആ അടിമയായിട്ടുള്ളവൻ, അത് ജീവനുള്ളതും ജീവനില്ലാത്തതും ആകാശഭൂമികൾ അകത്തുള്ള എല്ലാതും അതിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെല്ലാം കൃത്യമായ സമയം നിർണയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അടുത്തത് എന്താണ് ഇബാദത്ത്, ഇബാദത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു. ഇസ്മുൻ ജാമിഉ ലികുല്ലി മാ യുഹിബ്ബുല്ലാഹു വയർളാ ഫിൽ അഖ്വാലി വൽ അഅ്മാലി വല്ലാഹു റസൂലുൽ ബാത്തിറ എന്ന് പറഞ്ഞു. അടുത്തത് എങ്ങനെ എപ്പോഴാണ് ഒരു അമൽ ഇബാദത്ത് ആവുക എന്ന് പറഞ്ഞു. കമാലുൽ ഹുബ്ബി വ കമാലുൽ ദുൽ, ഇത് രണ്ടെണ്ണം ഉണ്ടാകുമ്പോഴാണ് ഒരു അമൽ ഇബാദത്ത് ആവുക. അടുത്തത് എങ്ങനെയാണ് ഒരു അടിമയ്ക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു അള്ളാഹു ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടും, അള്ളാഹു വെറുത്തതിനെ വെറുക്കും, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കും, അള്ളാഹു വിരോധിച്ച് ഒഴിവാക്കും, അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി കൂട്ടുകൂടും, അള്ളാഹുവിന്റെ ശത്രുക്കളുമായി അകൽച്ച വെക്കും. അടുത്തത് എങ്ങനെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുക, അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുക? അത് നമ്മൾ പറഞ്ഞു പ്രവാചകൻ എന്ന മുഖേന, ഇറക്കപ്പെട്ട വേദന എന്ന മുഖേന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് ഇബാദത്തിന്റെ ഷർത്തുകൾ എത്രണമാണ്? മൂന്നെണ്ണം പറഞ്ഞു. സിദുക്കുണ്ടാവുക, അത് ഇബാദത്ത് ഉണ്ടായിരിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. സ്വീകരിക്കപ്പെടാൻ ഉണ്ടാവേണ്ടത് കബൂൽ, അതുപോലെ തന്നെ കബൂലിന് ഉണ്ടാവേണ്ടത് നിയ്യത്ത് ഇഖ്ലാസ്, അതുപോലെ തന്നെ ഇത്തിബ ശറഈനനുസരിച്ചായിരിക്കണം. എന്താണ് സിദുഖ് എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ കൗല് ഫിഅല് കൊണ്ട് തെളിയിക്കുക, ഒരുത്തൻ പറയുന്ന സംസാരത്തെ അവന്റെ കർമ്മങ്ങൾ കൊണ്ട് സത്യപ്പെടുത്തുന്നതാണ് സിദുഖ് എന്ന് പറഞ്ഞാൽ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ ലക്ഷ്യം മുഴുവൻ അള്ളാഹുവിന്റെ വജിഹ് മാത്രമാവുക എന്നുള്ളത്. ഷറഈനോട് യോജിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന പോലെ മാത്രം പഠിപ്പിച്ചു എന്ന പോലെ അല്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതിരിക്കുക. കാരണം ഷറഈന്റെ അടിസ്ഥാനം എല്ലാം ഹറാമാണ്, അള്ളാഹു പഠിപ്പിച്ചെന്ന് മാത്രമേ പാടുള്ളൂ. ദുനിയാവി ആയിട്ടുള്ള വിഷയങ്ങൾ എങ്ങനെയാണ്? എല്ലാം ഹലാലാണ്, എന്തൊഴിവാക്കേണ്ടതുള്ളൂ അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ മാത്രം. ഒരുത്തൻ എന്തും കഴിക്കാം, എന്തും ഭക്ഷിക്കാം, എന്തും ധരിക്കാം, എന്തു ജോലിയും ചെയ്യാം, എന്ത് കച്ചവടം ചെയ്യാം, എന്താണ് നിബന്ധന? അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയത് ഒഴിവാക്കണം എന്ന് മാത്രം. ഹലാലായതെല്ലാം ബാക്കിയുള്ളതെല്ലാം അനുവദനീയമാണ് എന്നുള്ളത്. പിന്നെ നമ്മൾ ദീനിന്റെ മർത്തബകൾ, ഇസ്ലാം ദീനിന്റെ മർത്തബകൾ എത്രണം വേണമെന്ന് പറഞ്ഞു, മൂന്നെണ്ണം പറഞ്ഞു. ഇസ്ലാം ഇമാൻ ഇഹ്സാൻ, അതിലൊന്നാമത്തെ മർത്തബ ഇസ്ലാം. ഇസ്ലാം എന്താണ്? അൽ ഇസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദ് ലഹു ബിത്താഅ വൽ ഖുലൂസ് മിനശ്ശിർക്ക്, ശിർക്കിൽ നിന്ന് പൂർണ്ണമായി ഒഴിയലാണ് എന്നും പറഞ്ഞു. ഇൻഷാഅല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ആഴ്ച വരുന്ന ദിവസത്തിൽ പറയുന്നതാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ അള്ളാഹുവിന്റെ ദീനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അത് പകർത്താനും അങ്ങനെ അള്ളാഹുവിന്റെ വജിഹ് ഉദ്ദേശിച്ചുകൊണ്ട് അമല് ചെയ്യാനും അങ്ങനെ അള്ളാഹുവിന്റെ വജിഹ് നാളെ സ്വർഗത്തിൽ കാണാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. ഖൗലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും, അസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറു റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.